പഴയ നിയമ പ്രമാണം വെച്ച് മൂത്ത മകന് ഇരട്ടി അവകാശമാണ്. ഒരപ്പന് 12 മക്കളുണ്ടെങ്കിൽ അപ്പന്റെ വസ്തു ഭാഗം വെക്കുമ്പോൾ അതിനെ 13 ഭാഗം വെക്കും. എന്തിനാണെന്നറിയാമോ? മൂത്ത മകന് 2 ഭാഗം കൊടുക്കാനായിട്ട്. ബാക്കി ഉള്ളത് ബാക്കി 11 പേർക്ക് കിട്ടുള്ളൂ. സോ മൂത്ത മകൻ എന്ത് കിട്ടും? ഹി ഗെറ്റ്സ് ഡബിൾ ഷെയർ. ഇന്നത്തെ കൂട്ടല്ല, ഇന്ന് ഇളയ മകനെല്ലാം കിട്ടുന്നേ. ഇന്ന് ഇളയ മകന് ഹോൾ 100% കിട്ടും. ചിലപ്പോൾ ചില മൂത്ത മകന്മാർ ആ ഇളയ മക്കൾക്ക് അവരുടെ ഇളയവർക്ക് മുഴുവൻ കൊടുക്കുമെന്ന് മനസ്സോടെ കൊടുക്കും. സ്തോത്രം. ഞാനിത് പറയുന്നത് ഞാൻ അതിന് കൊടുത്തോണ്ടാ. സ്തോത്രം. കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് എന്റെ ഉള്ളിൽ എന്നെ വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഇളയ സഹോദരൻ എല്ലാം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പഴയകാലത്ത് അങ്ങനെ അല്ലായിരുന്നു. മൂത്തവനാണ് എല്ലാം കിട്ടുന്നത്. സ്തോത്രം. മൂത്തവന പിതാവിന്റെ അധികാരം ലഭിക്കുന്നത്. അപ്പോൾ പിതാവിന്റെ ഷെയർ കൂടെ ആർക്ക് കിട്ടും? മൂത്ത മകന് കിട്ടും. ഞാനിത് പറയാൻ കാരണം കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ പിതാവിന്റെ സകലതും ആർക്കുള്ളതാ? പിതാവിന്റെ സകലതും കർത്താവ് യേശു ക്രിസ്തുവിന് അവകാശമായി കൊടുത്തിരിക്കുന്നതാ. ഇവിടെ വിശുദ്ധ വചനം പറയുന്നു, വീണ്ടും ജനിക്കുന്നവരെ യേശു ക്രിസ്തുവിൽ എണ്ണിയിട്ട് യേശു ക്രിസ്തുവിന് എന്തെല്ലാം അവകാശം പിതാവിലുണ്ടോ ആ അവകാശം അതുപോലെ വീണ്ടും ജനിക്കുന്നവനും. One who is born again shall inherit the kingdom of God along with Christ Jesus, who is the only begotten Son of God. ദേവദാസൻ പ്രാർത്ഥിച്ച് നമുക്ക് ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. സ്തോത്രം. കർത്താകൃപ ചെയ്യട്ടെ. ആമേൻ. ഇത്ര നൽ രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാ. ഇത്ര നൽ രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാൽ എന്തു ഞാൻ നൽകിടും തുല്യമായി ഏഴയെ നിൻ മുമ്പിൽ യാഗമായി. എന്തു ഞാൻ നൽകിടും തുല്യമായി ഏഴയെ നിൻ മുമ്പിൽ യാഗമായി. ഇത്ര നൽ രക്ഷക യേശുവേ, ഇത്ര മാം സ്നേഹം നീ തന്നതാൽ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ബൈബിൾ ക്ലാസ്സിലൂടെ നമുക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം കടന്നു വന്ന വഴികള് വേഗത്തിലൊന്ന് ഓർമ്മിപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. നമ്മൾ ഈ ബൈബിൾ ക്ലാസ് പരമ്പര തുടക്കമിട്ടത് 2021 ജാനുവരി 2 സ്തോത്രം. ആദ്യത്തെ വിഷയം കർത്താവിന്റെ തക്ക സമയം എന്നുള്ളതായിരുന്നു. അതിനുശേഷം നാം യോഹന്നാൻ അപ്പോസ്തോലൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വന്നു. അവിടെ യേശുവിന്റെ ദൈവത്വം തെളിയിച്ച് അത് മനസ്സിലാക്കി അത് ഗ്രഹിച്ച് മുൻപോട്ട് കടന്ന് യേശു എങ്ങനെയാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനായത്. അതിനുശേഷം ചില സംശയങ്ങൾക്ക് നാം മറുപടി കൊടുത്തു. തുടർന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വെള്ളത്താൽ ജനിക്കുക എന്നുള്ള കർത്താവിന്റെ വാചകം എപ്രകാരമായിരിക്കണം, നിക്കോദേമോസും അത് കേട്ടിരുന്നവരും ഗ്രഹിച്ചത്, കർത്താവ് എന്തായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് നാം പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തില് മനസ്സിലാക്കുകയുണ്ടായി. 3 തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 3 വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാതലായ ഒരു അധ്യായമായിട്ടാണ് എനിക്ക് ഗ്രഹിക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധാരവാക്യമായ യോഹന്നാൻ 3:16 ഈ അധ്യായത്തിലാണല്ലോ നാം അവിടേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഏതൊക്കെ പ്രക്രിയകളിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ നമ്മുടെ ചിന്താവിഷയം. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിച്ച് ഇനി വരുന്ന ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലേക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമാണ് ബീയിങ് ബോൺ എഗെയിൻ എന്ന് വെച്ചാൽ വീണ്ടും ജനിക്കുക എന്നുള്ളത് എന്താണ്. അതേക്കുറിച്ച് കൂടുതൽ നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബീയിങ് സേവ്ഡ് ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുക എന്താണ്. ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുക, ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുക എന്നത് എന്താണ്. എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ നാം ഇപ്പോൾ എടുക്കുന്നത്? നാം പതിയെ പതിയെ എന്താണ് ക്രിസ്തീയ ജീവിതം എന്നുള്ള കാര്യം ഗ്രഹിച്ച് നമ്മളത് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ഒരു പ്രോസസ്സിലാണ്. ആ പ്രോസസ്സിന് വേണ്ടിയാണ് നാം ഈ ബൈബിൾ ക്ലാസ് നടത്തുന്നത്. വി ആർ കണ്ടക്ടിങ് ദിസ് ബൈബിൾ ക്ലാസ് സോ ദാറ്റ് വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെന്റ് ബൈ ക്രിസ്ത്യൻ ലൈഫ് ഓർ ഹൗ ഡു എ ബിലീവർ ലിവ് ഹിസ് ക്രിസ്ത്യൻ ലൈഫ് ഹിസ് ലൈഫ് ഓഫ് ഫെയ്ത്ത്. നമ്മളുടെ വിശ്വാസ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഗ്രഹിക്കുവാനായിട്ട് അതിന്റെ ആദ്യ പടികളാണ്. വിശ്വാസ ജീവിതം എന്ന് നാം പറയുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മുടെ കർത്താവ് ഒരു ചിട്ടയുള്ള ദൈവമാണ്. ചിട്ട ഉള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആണ്, ഒരു കേവോസ് അല്ല. ചില ദേവന്മാർ നമുക്കറിയാം കേവോസ് ആണ് എന്ന് വെച്ചാൽ ആകപ്പാട് ചിട്ടയില്ലാതെ അവരിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ചില ദേവസങ്കല്പങ്ങളെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ഒരു ദൈവമല്ല. നമ്മുടെ ദൈവം നമ്പർ വൺ യഥാർത്ഥ ദൈവമാണ്, ഒരു സാങ്കല്പിക ദൈവമല്ല, ഒരു മിഥ്യയല്ല, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തിന് ഒരു സിസ്റ്റമുണ്ട്, ഒരു ചിട്ടയുണ്ട്. ഇനി എന്താണ്, എന്തുകൊണ്ടാണ് ദൈവത്തിന് ചിട്ടയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്? അതിന് ഒരൊറ്റ തെളിവാണ് കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകൾ. 10 കൽപ്പന എന്ന് നാം പറയാറുണ്ടല്ലോ, മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് കർത്താവ് കൊടുത്തതായ കൽപ്പനകൾ. കൽപ്പന എവിടെയുണ്ടോ, നിയമം എവിടെയുണ്ടോ, റൂൾസ് ആൻഡ് റെഗുലേഷൻ എവിടെയുണ്ടോ, അവിടെ ഒരു സിസ്റ്റമുണ്ട്, ഒരു ചിട്ടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം ഒരു സിസ്റ്റമുള്ള, ഒരു ചിട്ടപ്പെടുത്തലുള്ള ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും ഒരു ചിട്ടയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ഒരു സിസ്റ്റമില്ലാതെ നമ്മൾക്ക് നമ്മുടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കഴിയുകയില്ല. കർത്താവ് പറയുന്നല്ലോ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ആ വിശുദ്ധമായിരിക്കുക, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടുക എന്നുള്ളതൊരു ചിട്ടയാണ്, ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് വരുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് കർത്താവുമായിട്ട് ചേർന്ന് ജീവിക്കുവാൻ പ്രയാസമാണ്. എന്താണ് വിശ്വാസ ജീവിതത്തിന്റെ സിസ്റ്റം, ചിട്ട? അതിൽ ഒന്നാമത്തേതാണ് വീണ്ടും ജനിക്കുക എന്നുള്ളത്. രണ്ടാമത് രക്ഷിക്കപ്പെടുക, യേശു ക്രിസ്തു രക്ഷിക്കപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം വരണം. യു മസ്റ്റ് ഹാവ് എ ഡൗട്ട് നൗ, ബീയിങ് ബോൺ അഗെയിൻ ആൻഡ് ബീയിങ് സേവ്ഡ്, ഈസ് ഇറ്റ് നോട്ട് ദ സെയിം? ഐ ഹാവ് ദ ഡൗട്ട്. സോ ഐ എം ഷുവർ വിത്ത് മീ യു ഷുഡ് ഓൾസോ ഹാവ് ദറ്റ് ഡൗട്ട്. ബീയിങ് ബോൺ അഗെയിൻ ആൻഡ് ബീയിങ് സേവ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഈസ് ഇറ്റ് ദ സെയിം ഓർ ടു ഡിഫറെന്റ് തിങ്സ്? അപ്പോൾ രണ്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുക. 3, ജലത്തിൽ അവനെ സാക്ഷീകരിച്ച് ജലത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശു കർത്താവ് കൽപ്പിച്ചതുപോലെ സ്നാനപ്പെടുക. ഇത് വിശ്വാസ ജീവിതത്തിന്റെ ആരംഭമാണ്. ഇവിടെ നിന്നാണ് ഒരു വ്യക്തി തന്റെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ 3 ചിട്ടകളായല്ലോ, 3 സിസ്റ്റമായല്ലോ, 3 പടവുകളായല്ലോ. ദീസ് ആർ കോൾഡ് ദ സ്റ്റെപ്സ് ഇൻ അവർ ലൈഫ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ ജീവിതത്തിന്റെ ഓരോ പടികളാണിത്. അപ്പോൾ ഒന്നാമത്തെ പടി ഞാൻ പറഞ്ഞു, സുവിശേഷം കേട്ട് വീണ്ടും ജനിക്കുക. രണ്ടാമത്, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുക. 3, യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുക, പരസ്യമായി സാക്ഷീകരിക്കുക, ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ വിളിച്ചു പറയുക, ഉറപ്പിക്കുക. അടുത്തതാണ് പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക. 5, വിശുദ്ധിയോടെ ജീവിക്കുക. അപ്പോൾ ആ വിശുദ്ധിയോടെയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. ഈ പടവുകൾ ചവിട്ടിയാണ് ആ വിശ്വാസ ജീവിതത്തിലേക്ക് നാം കടക്കുന്നത്. ആ വിശ്വാസ ജീവിതം പ്രത്യാശയോടെ ജീവിച്ച് ജീവിച്ച്, പ്രത്യാശ എന്ന് പറയുമ്പോൾ എന്താണ്? കർത്താവിന്റെ വരവ്. നമ്മുടെ നാഥൻ വരും, നമ്മെ കൊണ്ടുപോകും. അവനെ എതിരേൽക്കുവാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് പ്രത്യാശ. ആ പ്രത്യാശയും ഹൃദയത്തിൽ പേറി ഈ വിശുദ്ധ ജീവിതം ജീവിച്ച് ജീവിച്ച് മുന്നേറുക. കർത്താവ് നാം മരണപ്പെടുന്നതിന് മുൻപ് വന്നാൽ രൂപാന്തരം പ്രാപിച്ച് മേഘത്തിൽ അവരോട് എടുക്കപ്പെടുക. നമ്മുടെ മരണത്തിന് ശേഷമാണ് വരുന്നതെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ മേഘത്തിൽ ചേർക്കപ്പെടുക. ഇതാണ് വിശുദ്ധ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ലൈഫ് ഓഫ് ഫെയ്ത്ത്, ലൈഫ് ഇൻ ഗോഡ്. ഇതിന്റെ ഏറ്റവും ആദ്യ പടിയാണ് വീണ്ടും ജനിക്കുക എന്നുള്ളത്. ഞാനത് ആ മൂന്ന് വിഷയങ്ങൾ ഇന്ന് ഒരുമിച്ച് കൊടുത്തത്, ബീയിങ് ബോൺ അഗെയിൻ, ബീയിങ് സേവ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ബീയിങ് ബാപ്റ്റൈസ്ഡ് ഇൻ വാട്ടർ. ഈ മൂന്ന് വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് രണ്ടായിട്ട് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് അനുവദിക്കുമെങ്കിൽ അതിന്റെ ഒന്നാം ഭാഗം എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബീയിങ് ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കുക എന്നുള്ള തത്വം, ആ പ്രക്രിയ നമ്മൾ ഇന്ന് എടുക്കുകയാണ്. ബീയിങ് ബോൺ അഗെയിൻ ഈസ് നോട്ട് മിയർലി അൻ ആക്ട്, ഇറ്റ് ഇസ് എ പ്ലാൻ എക്സിക്യൂട്ടഡ് ബൈ ഗോഡ് ദ ഫാദർ, മീഡിയേറ്റഡ് ബൈ ഗോഡ് ദ സൺ, ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് എന്റെ ഉള്ളിൽ എനിക്ക് വീണ്ടും ജനനം എന്ന പ്രക്രിയയെ പറ്റി, പ്രോസസ്സിനെ കുറിച്ച് കർത്താവ് തന്നൊരു ചിന്ത. വീണ്ടും ജനിക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയല്ല, പിന്നെയോ ഇതെന്താണ്, ഒരു പ്രക്രിയയാണ്. പിതാവായ ദൈവത്താൽ തീരുമാനിക്കപ്പെട്ട് നടത്തപ്പെടുന്ന, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത്തിൽ നടത്തപ്പെടുന്ന, പരിശുദ്ധ ആത്മാവിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന വിശുദ്ധമായ ഒരു പ്രക്രിയ, എ ഹോളി പ്രോസസ്. ഇതാണ് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ബോധ്യം. ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവച്ചു കഴിഞ്ഞു. ഈ ബോധ്യം ആധാരമാക്കിയായിരിക്കും നമ്മളുടെ ചിന്തകളും നമ്മളുടെ പഠനങ്ങളും കർത്താവിൽ ആശ്രയിച്ച് നാം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നാം ചില വാക്യങ്ങൾ വായിക്കും. ഞാൻ വാക്യങ്ങൾ വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും വായിക്കാം, സ്തോത്രം. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ വായിക്കുവാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം കേൾക്കുന്ന നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഇന്ന് പങ്കെടുക്കുന്നവരൊക്കെ അവരുടെ കയ്യിലുള്ളത് കൂടുതലും ഇംഗ്ലീഷ് ബൈബിളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളിൽ ഒരാള് അല്ലെങ്കിൽ രണ്ടു പേര് നിങ്ങൾ പങ്കെടുക്കുന്നവർ അത് വായിക്കാം, സ്തോത്രം. ആദ്യം മൈക്ക് ഓൺ ചെയ്ത് വായിക്കുന്ന ആള് നമ്മൾ ബാക്കിയുള്ളവർ മൈക്ക് ഓഫ് ചെയ്യാൻ നമ്മളത് കേൾക്കും. അങ്ങനെ സാവധാനം നമ്മൾ ഓരോ വാക്യം വായിച്ച് ആ വാക്യത്തെ വിചിന്തനം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച നാം പഠിച്ച അതേ അധ്യായത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. അവിടെയാണ് നമുക്ക് പുതുതായി ജനിക്കുക എന്നുള്ളതായ ആ ഒരു പ്രോസസ്സിന്റെ ആരംഭം ലഭിക്കുന്നത്, ബിഗിനിങ്. അതേക്കുറിച്ചുള്ള ഒരു ആശയം നമുക്ക് ലഭിക്കുന്നത് അവിടെ നിന്നാണ്. കർത്താവ് തന്നെയാണ് അത് ഏറ്റവും ആദ്യം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അനോഥേൻ എന്നാണ്, അനോഥേൻ. ഈ ഗ്രീക്ക് പദം ഉപയോഗിക്കുവാൻ ഒരു കാരണമുണ്ട്. വീണ്ടും എന്നുള്ളതിന് മറ്റു പദങ്ങളുണ്ട് ഗ്രീക്കിൽ, പക്ഷെ എന്തുകൊണ്ട് അനോഥേൻ എന്ന വാക്ക് ഉപയോഗിച്ചു? ഈ വാക്കിന് പ്രധാനമായിട്ട് രണ്ട് അർത്ഥങ്ങളുണ്ട്. അനോഥേൻ എന്ന വാക്ക് അവൾ ഉപയോഗിച്ചപ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഉയരത്തിൽ നിന്നും ജനിക്കുക, ബീങ് ബോൺ ഫ്രം എബോവ്, അല്ലെങ്കിൽ ബോൺ ഫ്രം ഗോഡ്, അല്ലെങ്കിൽ ബീങ് ബോൺ ബൈ ഗോഡ്. ഇതാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥമാണ് പുതുതായി ജനിക്കുക, വീണ്ടും ജനിക്കുക എന്നുള്ള അർത്ഥം അതിന്റെ രണ്ടാമത്തെ അർത്ഥമാണ്. അപ്പോൾ ആ ഒരു വാക്ക് പുതിയ നിയമ സുവിശേഷത്തിന്റെ എഴുത്തുകാരൻ പരിശുദ്ധാത്മ നിയോഗിതനായി ഉപയോഗിച്ചപ്പോൾ അത് വെറും ഒരു വാക്കല്ല, വലിയ ഒരു തത്വം അടങ്ങുന്ന ഒരു പാക്കേജാണ്. പുതുതായി ജനിക്കുക എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ തത്വം അതൊരു വലിയ പാക്കേജാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ആ പാക്കേജിനകത്ത് ധാരാളം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമുക്ക് വിശുദ്ധ വചനത്തിലൂടെ കടന്നുപോയിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് ഇന്ന് നമ്മളെല്ലാവുന്ന വിധത്തിൽ കർത്താവ് കൃപ ചെയ്യുന്നത് പോലെ ഗ്രഹിക്കുവാൻ ശ്രമിക്കാം. വീണ്ടും ജനിക്കുക എന്ന് ഞാൻ ഒരാളോട് പറയുമ്പോൾ ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത് ഞാൻ ഈ പറയുന്ന ആൾ വീണ്ടും ജനിച്ചവനായിരിക്കണം. സ്തോത്രം. നാം എല്ലാവരും ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും വീണ്ടും ജനിച്ചവരാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ, അല്ലെ ഞാനിത് വേറൊരാളോട് പറയുമ്പോൾ, സാധാരണയായിട്ട് നാം ഇത് പറയുന്നത് ആരോടാണ്? വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുള്ളവരോടാ, ഇല്ലേ? വീണ്ടും ജനിച്ചവരോട് വീണ്ടും ജനനത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സുവിശേഷീകരണത്തിന്റെ ഏറ്റവും ആദ്യത്തെ പടിയാണ് വീണ്ടും ജനനത്തെ കുറിച്ച് പറയുക എന്നുള്ളത്. അതല്ലേ നിക്കോദേമസിനോട് കർത്താവ് ആദ്യം പറഞ്ഞത്? അതല്ലേ നിക്കോദേമോസ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് വന്നു കാണും. ഒരു പക്ഷേ നിക്കോദേമോസ് അവിടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ആ ഭാഗത്ത് അവിടെ കൊടുത്തിട്ടില്ല. The question is not given there. But from the answer, we can grasp, we can form what he might have asked. നിക്കോദേമോസ് എന്ത് ചോദിച്ചിട്ടാണ് കർത്താവ് ഈ മറുപടി തന്നത്? തീർച്ചയായിട്ടും നിക്കോദേമോസ് ചോദിച്ചിട്ടുണ്ട്, ഗുരു, നീ ദൈവത്തിങ്കിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റബ്ബിയാണ്, ഒരു ഗുരുവാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, കാരണം നീ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. ഇന്നലെ നീ പ്രസംഗിച്ച് നടക്കുന്നത് കേട്ടു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മനസാന്തരപ്പെടുവിൻ. അങ്ങനെയാണല്ലോ മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ തീർച്ചയായിട്ടും നിക്കോദേമോസ് ചോദിച്ചിരിക്കാം, ഗുരു എങ്കിൽ എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ ഒരുവൻ പ്രവേശിക്കുന്നത്? ആ ചോദ്യം അവിടെ എഴുതിയിട്ടില്ല. അതിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്തോത്രം. ഇവിടെയാണ് ആ പ്രയോഗം നമ്മൾ കാണുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് കർത്താവ് വച്ചിരിക്കുന്ന മാനദണ്ഡം ആണ്, കണ്ടീഷൻ ആണ്, ബി ബോൺ അഗെയിൻ, വീണ്ടും ജനിക്കണം. അപ്പോൾ നാം ഇത് പറയുന്നത് വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിയോട് ആയിരിക്കാം. തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തിട്ട് അനുഭവിച്ച കാര്യം നിങ്ങളോട് പറയുന്നു. ആ വ്യക്തിയിൽ നിന്ന് ഇനിയും ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. സി, നമ്മൾ രണ്ട് കാറ്റഗറിയിലുള്ള വ്യക്തികളുമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കും. ഒന്ന്, ഒരു നോൺ ക്രിസ്ത്യൻ എന്ന് വെച്ചാൽ ക്രിസ്തീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അക്രൈസ്തവ സഹോദരനോട് സഹോദരിയോട് നാം ഈ കാര്യം പങ്കുവയ്ക്കാം. ആ വ്യക്തിക്ക് തിരികെ ചോദിക്കാൻ സാധാരണ സംശയമൊന്നും കാണാറില്ല. വൈ? ബിക്കോസ് ആ വ്യക്തിക്ക് ഇത് അറിയില്ല. ആ വ്യക്തി ഇത് ആദ്യം കേൾക്കുകയാണ്. When we listen about a thing for the first time, we won't have any doubts. We will wait for the person who speaks to us to speak about it, to explain it. ഇല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ചാടിക്കയറി സംശയം ചോദിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ നമ്മളോട് പറയുന്ന ആള് സംസാരിക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആ ആളെ നമ്മൾ സംസാരിക്കുവാൻ അനുവദിക്കും. അതുകൊണ്ട് തന്നെ അക്രൈസ്തവയായ ഒരു സഹോദരനോട് സഹോദരിയോട് നീ വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ, ദേ മേ നോട്ട് ആസ്ക് എനി ഡൗട്ട് ബാക്ക്, ദേ മേ നോട്ട് ക്വസ്റ്റ്യൻ യു. നമ്മളെ സാധാരണ ചോദ്യം ചോദിച്ച് പ്രയാസപ്പെടുത്താറില്ല. അവര് സൂക്ഷ്മതയോടെ ഇത് കേട്ടുകൊണ്ടിരിക്കും. എന്താണ് വീണ്ടും ജനിക്കുക എന്നുള്ളത്? എന്താണ് സുവിശേഷം? ആരാണ് യേശു ക്രിസ്തു? എന്താണ് രക്ഷ? എന്താണ് സ്നാനം? ഇതൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കും. കേട്ടതിന് ശേഷം ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഇനിയും there is another category. I would like to term them as nominal Christians. എന്ന് വെച്ചാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരു പിതാവിനും ക്രിസ്ത്യാനിയായ ഒരു മാതാവിനും ജനിച്ച ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരി. ആ സഹോദരൻ സഹോദരി നന്നേ ചെറുപ്പം മുതലേ ഇത് കേട്ട് വളർന്നതാണ്. അവരുടെ സൺഡേ സ്കൂളില്, അവരുടെ വേദപഠന ക്ലാസ്സുകളില്, അവരുടെ പള്ളികളിലെ പ്രസംഗങ്ങളില് ഒക്കെ ഇത് കേട്ട് വളർന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മറുചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഞാനതിനെ റിറ്റാലിയേറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്നാണ് സാധാരണ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ തിരികെ ഉള്ള മറുചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് ആ രീതിയിൽ സംസാരിക്കുവാനാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് മറുചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തിയോട് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും വിശുദ്ധ വചനത്തിലൂടെ? അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ, ബിക്കോസ് വെൻ വി സ്റ്റഡി സംതിങ് ഇൻ എ ക്ലാസ് ഇറ്റ് ഷുഡ് ക്രിയേറ്റ്സ് സം ഫ്രൂട്ട്സ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ബൈബിൾ ക്ലാസ്സിൽ എന്തിലായിക്കോട്ടെ, എന്ത് ക്ലാസ് ആയിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. നമ്മളിൽ നിന്ന് ഫലം ഉളവാക്കണം. നമ്മൾ ഇത് പഠിച്ചിട്ട് പണ്ഡിതനായിട്ടിരിക്കുകയല്ല വേണ്ടത്, ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. യു ഹാവ് ടു ഷെയർ ദിസ് വിത്ത് അതേഴ്സ് ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടണം. അതിനുവേണ്ടിയാണ് എൻ്റെ ഹൃദയത്തിൽ ഞാനിത് വിചാരിച്ച് പദ്ധതിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വിധത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഇഷ്ടം എന്നെനിക്ക് തോന്നുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നമ്പർ വൺ, സാധാരണ ആരും ചോദിക്കാറില്ല ഇതെന്നതായി വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ. വാട്ട് യു മീൻ ബൈ ബീങ് ബോൺ അഗെയിൻ എന്ന് സാധാരണ ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ബട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത്. എന്തിന് വീണ്ടും ജനിക്കണം? വൈ ഐ ഷാൽ ബി ബോൺ അഗെയിൻ സാധാരണ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്കും ഇത് ഈ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. വൈ 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 ആൻഡ് ഐ ഓൾവേസ് റെസ്പെക്ട് ആൻഡ് ലവ് ദോസ് ഹു ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ. ചിലപ്പോൾ ചോദിക്കുന്നത് ഫ്യൂരിയസ്ലി ആയിരിക്കാം, ആ ചോദിക്കുന്ന വ്യക്തി ദേഷ്യത്തോടെ ആയിരിക്കും ചോദിക്കുന്നത്. ബട്ട് ദ വേർഡ്, ദ ക്വസ്റ്റ്യൻ വൈ ഹാസ് എ ഡീപ് മീനിങ്. എ പേഴ്സൺ ഹു ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ, ഹി ഹാസ് ആൻ ഇന്നർ ഡിസയർ ടു നോ ഡീപ് വൈ. എന്തിനു ഞാൻ വീണ്ടും ജനിക്കണം? വൈ ഷാൽ ഐ ബി ബോൺ അഗെയിൻ? അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ച് ഒരാൾ നിങ്ങളെ കുഴയ്ക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഉത്തരം കൊടുക്കണം? സ്തോത്രം, ഹല്ലേലൂയ. തയ്യാറാണല്ലോ? ഹോപ്പ് യു ആർ റെഡി. നിങ്ങളൊക്കെ തയ്യാറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പതിയെ കടന്നു പോകാം. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധയോടെ ആയിരിക്കാം. ലെറ്റ് അസ് ഓപ്പൺ എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1.
As for you, you were dead in your transgressions and sin, in which you used to live when you followed the ways of the world and of the rulers of the kingdom of air.
This is why you must be born again. Why? Because you are dead in trespasses and sin. Priya Sahodara, Priya Sahodari, നിങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. See, Apostle Paul writes to the church who are already born again. Apostle Paul, when he writes to Ephesians, all his readers, all his listeners in the church of Ephesians, they are born again. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ ഭാഗം എടുത്തു? This was our status before being born again. വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതായിരുന്നു. എന്തായിരുന്നു? നാം പാപത്തിൽ അനുസരണക്കേടിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഇവിടെ ഞാൻ ഒരു ഫിലോസഫി പറയാം, തത്വം. ദ ഹോൾ വേൾഡ് പോപ്പുലേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു. നിങ്ങളപ്പോൾ ഭയങ്കര ആങ്ഷ്യസ് ആവും, ഈ ഹോൾ പോപ്പുലേഷൻ എങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നതെന്ന്, ഇല്ലേ? ബിക്കോസ് ഹോൾ പോപ്പുലേഷൻ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 7, ലൈക്ക് ഈച്ച് കോണ്ടിനെന്റ്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു തൗസൻഡ്സ് ബേസ്ഡ് ഓൺ ലാംഗ്വേജസ്, ഇല്ലേ? It can be divided into based on color, based on race, based on religion. But I would like to divide the whole population living on this earth into two: citizens of this world and citizens of the world above. ഈ ലോകത്തിന്റെ മനുഷ്യർ, ഉയരത്തിലെ ലോകത്തിന്റെ മനുഷ്യർ. നാം ഇപ്പോൾ വായിച്ചു കേട്ട ആ ഭാഗം ആരെ കുറിക്കുന്നതാണ്? ഈ ലോകത്തിലെ മനുഷ്യനെ കുറിക്കുന്നതാണ്. ഹു ആർ സിറ്റിസൺസ് ഓഫ് ദിസ് വേൾഡ്. ഇതിൽ നിന്ന് നമുക്ക് ഉയരത്തിലുള്ള ലോകത്തിന്റെ മനുഷ്യനാകുവാൻ വീണ്ടും ജനിക്കണം. ചോദിച്ച ചോദ്യം എന്താണ്? വൈ ഐ ഷുഡ് ബി ബോൺ അഗെയിൻ. നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് വൈ ഐ ഷുഡ് ബി ബോൺ അഗെയിൻ. ഞാൻ എന്തിനു വീണ്ടും ജനിക്കണം? നീ പാപത്തിൽ, പാപ സമുദ്രത്തിൽ മുങ്ങി മരിച്ചു കിടക്കുന്നത് കൊണ്ട് നീ വീണ്ടും ജനനം പ്രാപിച്ച് ഉയരത്തിൽ നിന്ന് ജനിച്ച് ഉയരത്തിലെ ലോകത്തിന്റെ, സ്വർലോകത്തിന്റെ അവകാശിയാകണം. അതിന് വീണ്ടും ജനിക്കണം. ഈ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സുവിശേഷ ജീവിതത്തിൽ, സുവിശേഷീകരണത്തിൽ വളരെ ഉപയോഗമാകും. നമുക്ക് ഇതുപോലെ അടുത്ത ഒരു വാക്യത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടതും, ഇത് പറഞ്ഞു കഴിഞ്ഞ്, ഇത് പറഞ്ഞ് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിച്ച് ആ വ്യക്തിയെ പാപബോധത്തിലേക്ക് നയിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എന്താണ്? സുവിശേഷം ഘോഷിക്കുവാനാണ്. നാം സുവിശേഷം ഒരാളുമായി പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് നമ്മോട് കൂടെ നിന്നിട്ട് ആ വ്യക്തിയിൽ പ്രവർത്തിച്ച് ആ വ്യക്തിയിൽ മാനസാന്തരത്തിന്റെ ഫലം ഉളവാക്കും. അപ്പോൾ ആ വ്യക്തിയോട് പറയേണ്ടതാണ്, വൈ യു മസ്റ്റ് ബി ബോൺ അഗെയിൻ, ബിക്കോസ് ജീസസ് സെഡ് സോ ഇൻ ജോൺ 3:3. ആമേൻ ആമേൻ ഐ സേ ടു ദീ, അൺലെസ് എ മാൻ ബി ബോൺ അഗെയിൻ, ഹി കനോട്ട് See the kingdom of God. ദൈവത്തിന്റെ രാജ്യം കാണണമെങ്കിൽ, ദൈവത്തിന്റെ രാജ്യം അറിയണമെങ്കിൽ, ദൈവത്തിന്റെ രാജ്യം അനുഭവിക്കണമെങ്കിൽ ഒരുവൻ വീണ്ടും ജനിക്കണം. One has to be born again. ഇങ്ങനെ അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്ന വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ വ്യക്തിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ബുദ്ധിമാനായ ആ സഹോദരൻ സഹോദരി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഷാൽ ഐ ഗെയിൻ ബൈ ബീയിങ് ബോൺ അഗെയിൻ. അടുത്ത ചോദ്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട അടുത്ത ചോദ്യമാണ്, എനിക്ക് എന്ത് കിട്ടും? നമുക്കറിയാം പത്രോസ് പോലും, പീറ്റർ ദ അപ്പോസ്റ്റിൽ ഓൾസോ ആസ്ക്ഡ്, വാട്ട് ഷാൽ വി റിസീവ്? കർത്താവെ, ഞങ്ങൾ സകലതും വിട്ട് നിന്റെ പിന്നാലെ വന്നു, നിന്റെ കൂടെ വന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്തോത്രം. ഈ ലോക, ഓർക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഹോൾ പോപ്പുലേഷനെ വി കൻ ഡിവൈഡ് ഇൻ ടു ആത്മീയ മനുഷ്യൻ, ഭൗതിക മനുഷ്യൻ, അഥവാ ഈ ലോകത്തിന്റെ മനുഷ്യൻ, ഉന്നതത്തിലെ ലോകത്തിന്റെ മനുഷ്യൻ. നാം ഇപ്പോൾ ഈ സുവിശേഷം പങ്കുവയ്ക്കുന്നത്, വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നത് ലോക മനുഷ്യനോടാണ്. അപ്പോൾ ലോക മനുഷ്യന്റെ ചോദ്യത്തിനാണ് നാം ഉത്തരം പറയുന്നത്. ബി പ്രാക്ടിക്കൽ. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ഷാൽ ഐ റിസീവ്? എനിക്ക് എന്ത് കിട്ടും? ഞാൻ ബ്രദർ പറഞ്ഞ കേട്ടു, അല്ല സഹോദരി പറഞ്ഞ ഞാൻ കേട്ടു, കൊള്ളാം, എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, യേശുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, യേശു ദേവനെ എനിക്ക് നല്ലപോലെ അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, യേശുവിനെ ഞാൻ സണ്ഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അച്ഛന്മാരൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ വീണ്ടും ജനിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷേ അടുത്തത്, ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് എന്ത് കിട്ടും? സ്തോത്രം. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മെ കുഴക്കുന്നതാകുവാൻ പാടില്ല. അതിനും നമ്മൾക്ക് ഉത്തരം നൽകേണ്ടത് എവിടെ നിന്നാണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പതിയെ കടന്നേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കൽ നോളജ് പകർന്നു തരുന്ന ഒരു ക്ലാസ്സാണ്. ആ നിലയിൽ മാത്രമേ അതിനെ കാണാവൂ. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് വെച്ചാല്, നമ്മെ ഒരു സുവിശേഷകൻ, ഒരു സുവിശേഷക ആയി വാർത്ത എടുക്കേണ്ടുന്ന ഒരു ക്ലാസ്. അതോടൊപ്പം തന്നെ ഇത് കേൾക്കുന്നവരിൽ മനസാന്തരമുള്ളവായി അവർ വീണ്ടും ജനനത്തിന്റെ പ്രോസസ്സിലേക്ക്, അവർ ഇതുവരെയും വീണ്ടും ജനിച്ചിട്ടില്ല എങ്കിൽ ആ വീണ്ടും ജനനത്തിന്റെ വിശദമായ പ്രക്രിയയിലേക്ക് അവർ വരണം. അപ്പോൾ രണ്ട് ഉദ്ദേശ്യമാണ് ഇന്നത്തെ ക്ലാസ്സിനുള്ളത്. ഒന്ന്, അഭിഷിക്തന്മാരായ സുവിശേഷകരെ വാർത്തെടുക്കുക. രണ്ട്, ഇതിന്റെ കേൾവിക്കാരിൽ മാനസാന്തരമുള്ളവായി അവരെ വീണ്ടും ജനനമെന്ന വിശുദ്ധ പ്രക്രിയയിലേക്ക് നയിക്കുക. ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനുള്ളത്. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നമുക്ക് എടുക്കാം, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? സ്തോത്രം. അതിനായിട്ട് ഒന്നാമത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് റോമൻസ് ചാപ്റ്റർ 8:13.
യു ഫോർ ഇഫ് യു ലിവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് യു വിൽ ഡൈ, ബട്ട് ഇഫ് ബൈ ദ സ്പിരിറ്റ് യു പുട്ട് ടു ഡെത്ത് ദ ഡീഡ്സ് ഓഫ് ദ ബോഡി യു വിൽ ലിവ്.
For if you live according to the flesh, you shall die. But if by the Spirit you modify the deeds of the flesh, you shall live. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപരായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളിപ്പോൾ പാപത്തിലും അനുസരണക്കേടിലും പെട്ട് മരിച്ച അവസ്ഥയാണ്. നിങ്ങൾക്കൊരു പുതിയ ജീവൻ വേണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് നിത്യമായൊരു ജീവിതം വേണ്ടേ? ഈ ജീവിതം കൊണ്ട് തീരുന്നതല്ല മനുഷ്യ ജീവിതം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ മുതൽ പഠിച്ചതാണല്ലോ. സ്തോത്രം. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ആ ജീവൻ നേടുവാൻ സാധിക്കുന്നത്, നിത്യമായ ആ ജീവൻ, ആ ആത്മീയ ജീവൻ നേടുവാൻ സാധിക്കുന്നത്? നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട്. സ്തോത്രം. ബൈ പുട്ടിങ് ദ വർക്സ് ഓഫ് ദ ഫ്ലഷ് ടു ഡെത്ത്. അപ്പോൾ വിശുദ്ധ വചനം പറയുന്നു, നിങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? If you mortify the deeds of the flesh, you shall live. നിങ്ങൾ ജീവിക്കും. അപ്പോൾ എടുത്തു ചോദിക്കും, ഞാനിപ്പോ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വ്യക്തമായി പറയുക, ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവനെ കുറിച്ചല്ല, അത് താൽക്കാലികമാണ്. അത് ഒരു പക്ഷെ അടുത്ത നിമിഷം വരെ കാണുള്ളൂ. അതിനപ്പുറത്തൊരു ജീവനുണ്ട്. A life in Christ Jesus. കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം മരണത്തെ അതിജീവിച്ച് നിത്യമായി വാഴുന്നുവോ, നിത്യമായി ജീവിക്കുന്നുവോ, അനന്ത നിത്യതയിലേക്ക് എപ്രകാരം താൻ ജീവിച്ചു പോകുന്നുവോ, യേശു ക്രിസ്തുവിനോടെ നമുക്കും അതുപോലെ ജീവിക്കുവാനായിട്ട്, ആ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ടു യു അബൌട്ട് ദ എറ്റേണൽ ലൈഫ് യു ക്യാൻ ഗെയിൻ ഇൻ ക്രൈസ്റ്റ് ജീസസ് ബൈ ബീയിങ് ബോൺ അഗൈൻ. ഒരു ബെനിഫിറ്റ് കിട്ടിയല്ലോ. ഇത് എന്താണ്? ഞാൻ വീണ്ടും പറയുന്നു, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്തോത്രം. രണ്ടാമത്തേത്, അതിന്റെ വേഴ്സ് 14, നെക്സ്റ്റ് 14, റീഡ് ദ നെക്സ്റ്റ് വേഴ്സ് 14.
Because those who are led by the Spirit of God are sons of God.
To be the sons of God, once you are born from above, once you are born by the Holy Spirit, you shall receive an eternal position as sons of God. ദൈവപുത്രനാകുവാൻ ഇപ്പോൾ നീ നിന്റെ അമ്മയുടെയും അപ്പന്റെയും മകനാണ്. ഇപ്പോൾ നീ വിശ്വസിക്കുന്ന സഭാ സമൂഹത്തിന്റെ മകനാണ്. ഇപ്പോൾ നീ ജീവിക്കുന്ന രാജ്യത്തിന്റെ മകനാണ്. പക്ഷേ അതൊക്കെയും നിന്റെ മരണം വരെ ഉള്ളൂ. ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ മാത്രം വരെ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ ഈ മകൻ എന്ന സ്ഥാനം ഉള്ളൂ. രാഷ്ട്രത്തിന്റെ മകൻ നാം പറയാറുണ്ടല്ലോ, ഐ എം സൺ ഓഫ് മൈ ലാൻഡ് എന്ന് വരെ, അൺടിൽ മൈ ലാസ്റ്റ് ബ്രത്ത്. ഞാൻ എന്റെ അപ്പന്റെയും അമ്മയുടെയും മകനാ എന്ന് വരെ, എന്റെ അവസാന ശ്വാസം വരെ ഉള്ളൂ. അതിനുശേഷം അത് ഓർമ്മയിൽ മാത്രമാ. എന്റെ അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ അതും തീരും. സ്തോത്രം. എന്റെ സഹോദരങ്ങൾ മരിച്ചു തീരുമ്പോൾ അതും തീരും. പക്ഷേ ഒരിക്കലും തീരാത്ത, ഒരിക്കലും നശിക്കാത്ത, എന്നും നിലനിൽക്കുന്ന ഒരു പുത്രത്വം, അതാണ് ദൈവത്തിന്റെ പുത്രനാകുക എന്നുള്ളത്. ആൻഡ് ദാറ്റ് യു ക്യാൻ ഗെയിൻ, യു ക്യാൻ ഹാവ് ഓൺലി ബൈ ബീയിങ് ബോൺ അഗൈൻ. ഏറ്റവും വലിയ രണ്ടാമത്തെ ബെനഫിറ്റാണ്. അപ്പോൾ ആദ്യം നാം എന്ത് കേട്ടു? എന്നത്തേക്കുമായി ക്രിസ്തുവിനോടൊപ്പം വാഴുവാൻ, എന്നത്തേക്കുമായി ജീവിച്ചിരിക്കുവാൻ, നിത്യതയിൽ ജീവിക്കുവാൻ. രണ്ടാമത്, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ. അതിന്റെ റീഡ് നെക്സ്റ്റ് വേഴ്സ് 15.
You did not receive the spirit that makes you a slave again to fear, but you received the spirit of sonship, and by him we cry, Abba, Father.
ഭയത്തിന്റെ, ആമേൻ ആമേൻ, ഭയത്തിന്റെ ആത്മാവിനാലല്ല. എന്ന് വെച്ചാൽ ഭയമുളവാക്കുന്ന ആത്മാവിനാലല്ല നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. സീ, ബോൺ അഗെയിൻ എന്ന് പറയുന്ന പ്രോസസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് നമ്മളിത് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ അത് ചെയ്യപ്പെടുമ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ ഭയമില്ല. ഈ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്, ശിക്ഷയെക്കുറിച്ചുള്ള ഭയമാണ്, പാപത്തിന്റെ വലിയ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമാണ്. നരകത്തിലുള്ള നിത്യയാതനയെ കുറിച്ചുള്ള ഭയമാണ്. എന്തുകൊണ്ടാണ് നാം ജനിച്ചപ്പോൾ മുതലേ ഈ കേട്ടുവരുന്ന ഒരു കാര്യമാണ് നരകയാതന നരകയാതന നരകയാതന, നീ പാപം ചെയ്താൽ നരകത്തിൽ പോകും. തീർച്ചയാണ്, സ്തോത്രം. അപ്പോൾ നീ മരിക്കും, നീ തീരും. ഈ ഭയം ഇല്ലാതെ ജീവിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതലില് മരണം എന്നുള്ള ഭയമില്ല, പാപത്തിന്റെ ശിക്ഷ എന്നുള്ള ഭയമില്ല. കാരണം നാം പാപമംഗലമായി മരിച്ചു കിടന്നിരുന്നു, ആ മൃതാവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നാം വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിച്ച് നിന്നെ ദൈവത്താൽ വീണ്ടും ജനിപ്പിച്ച് നിന്നെ ദൈവത്തിന്റെ മകനാക്കി, നിന്നെ ദൈവത്തിന്റെ മകളാക്കി, നിന്നെ നിത്യമായ നാശത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്നുള്ള വലിയ പദവി നിനക്ക് നൽകിയിട്ട് നിന്റെ ഉള്ളിൽ നിന്നും മരണഭയം, ശിക്ഷാവിധിയുടെ ഭയം എല്ലാം നീങ്ങിപ്പോകും. നീ വിശുദ്ധിയോടെ ജീവിക്കും, ദൈവമകനായി ജീവിക്കും, തല ഉയർത്ത് ജീവിക്കും. അതിനാൽ നീ വീണ്ടും ജനിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ചോദ്യം ഒന്നാണ്, എനിക്ക് എന്ത് കിട്ടും? ഉത്തരം വരുന്നത് കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. മുമ്പോട്ട് പോവാം. ഞാൻ ഓക്കെ 16-17 വായിച്ചേ. ഓ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയ പടിപടിയായിട്ട് ഒരു വ്യക്തി യേശുവിൽ വീണ്ടും ജനിക്കുമ്പോൾ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? ടു ബി ഫ്രാങ്ക്, ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ഇന്ന് ഈ ഒരു വിഷയം വെച്ച് പഠിച്ചപ്പോഴാണ് ഞാനും കൂടുതൽ ചിന്തിക്കുന്നത്. കർത്താവ്, ഇത്രയും ബെനിഫിറ്റ് ഉണ്ടോ? ഓ, ഞാൻ അറിയാതെയാണല്ലോ വീണ്ടും ജനിച്ചത്. സ്തോത്രം. ഐ വാസ് ബോൺ അഗെയിൻ വിതൗട്ട് നോയിങ് ഓൾ ദീസ് ബിക്കോസ് ഐ നെവർ ആസ്ക്ഡ്, ഐ നെവർ റിറ്റാലിയേറ്റഡ്, ഐ നെവർ ക്വസ്റ്റ്യൻ ബാക്ക്. ദ മൊമെന്റ് ഗോഡ് കേം ഇൻ ടു മൈ മൈൻഡ് ആൻഡ് സെഡ് യു ഹാവ് ടു ബി ബോൺ അഗെയിൻ, ഐ സബ്മിറ്റഡ് മൈസെൽഫ്. ഐ സെഡ് ഗോഡ്, ഐ അക്സെപ്റ്റ് യു, ഐ അക്സെപ്റ്റ് വാട്ട് എവർ യു സേ. കർത്താവ് പറയുന്നത് എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തിരികെ മറുചോദ്യം ചോദിച്ചില്ല, ഞാൻ അവിടെ ബെനിഫിറ്റ് ചോദിച്ചില്ല. പക്ഷെ ഇന്ന് ഇത് പഠിച്ചപ്പോഴാണ് കർത്താവ് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടോ? സ്തോത്രം. എങ്കിൽ എന്തുകൊണ്ട് കുറച്ച് നാൾ മുമ്പ് എന്നെ നീ വീണ്ടും ജനിപ്പിച്ചില്ല? ആ ഒരു ചോദ്യം ചോദിക്കാം. സ്തോത്രം. ഞാൻ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞിരുന്നപ്പോൾ, ഒരു 15-16 വയസ്സൊക്കെ ആയപ്പോൾ എന്തുകൊണ്ട് എന്നെ നീ വീണ്ടും ജനിപ്പിച്ചില്ല? ഓ സ്തോത്രം, ഹല്ലേലൂയ. നമ്മളുടെ ചോദ്യം അതായിരിക്കണം, നമ്മോട് ചോദ്യം ചോദിക്കുന്നവരോടുള്ള മറുപടി അതായിരിക്കണം. പ്രിയ സഹോദര സഹോദരി, ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു 18 വയസ്സായപ്പോൾ അല്ലെ 20 വയസ്സായപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ജനിച്ചില്ല, ഞാൻ എന്തിന് തള്ളിക്കളഞ്ഞു? എന്നോട് അനേകർ പറഞ്ഞായിരുന്നു, അനേക ദൈവദാസന്മാർ എന്നോട് സുവിശേഷം പങ്കുവെച്ചു, ഞാൻ അവരെ ആട്ടിപ്പായിച്ചു. സ്തോത്രം. ഞാൻ ഇന്ന് വിഷമിക്കുന്നു, ഓ ഇത്രയും മഹത്തായ അവകാശങ്ങൾ നേടിത്തരുന്നതാണോ ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ആ വലിയ പ്രോസസ്. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് അവരുടെ ഹൃദയത്തെ നാം ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. സ്തോത്രം. അതോടൊപ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. എന്താണ് ഇവിടെ പറഞ്ഞത്? അവന്റെ രാജ്യത്തിന് അവകാശികളാക്കുവാൻ. നാം നേരത്തെ പറഞ്ഞു, ഈ രാജ്യം കാണണമെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നാം വീണ്ടും ജനിച്ചതുകൊണ്ട് ആ രാജ്യം കാണുക മാത്രമല്ല, സ്തോത്രം, യോഹന്നാൻ 3:5 പറയുന്നത് പോലെ അതിൽ കടക്കുക മാത്രമല്ല, ഇപ്പോൾ റോമൻസിൽ, സ്തോത്രം, 8-ാം അധ്യായം പൗലോസ് പറയുന്നു, അവകാശികളാക്കിയെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തുവിനോട് കൂടെ അവകാശിയാക്കി. ഞാൻ പഴയ നിയമത്തിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഈ അവകാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ നിയമ പ്രമാണം വെച്ച് മൂത്ത മകന് ഇരട്ടി അവകാശമാണ്. ഒരപ്പന് 12 മക്കളുണ്ടെങ്കിൽ അപ്പന്റെ വസ്തു ഭാഗം വയ്ക്കുമ്പോൾ, സ്തോത്രം, അതിനെ 13 ഭാഗം വയ്ക്കും. എന്തിനാണെന്നറിയാമോ? മൂത്ത മകന് 2 ഭാഗം കൊടുക്കാനായിട്ട്. ബാക്കി ഉള്ളത് ബാക്കി 11 പേർക്ക് കിട്ടുള്ളൂ. സോ മൂത്ത മകൻ എന്ത് കിട്ടും? ഹി ഗെറ്റ്സ് ഡബിൾ ഷെയർ. ഇന്നത്തെ കൂട്ടല്ല, ഇന്ന് ഇളയ മകൻ എല്ലാം കിട്ടുന്നേ. ഇന്ന് ഇളയ മകന് ഹോൾ 100% കിട്ടും ചിലപ്പോൾ. സ്തോത്രം. ചില മൂത്ത മകന്മാർ ആ ഇളയ മക്കൾക്ക് അവരുടെ ഇളയവർക്ക് മുഴുവൻ കൊടുക്കുമെന്ന് മനസ്സോടെ കൊടുക്കും. സ്തോത്രം. ഞാനിത് പറയുന്നത് ഞാൻ എന്നെ കൊടുത്തുകൊണ്ടാണ്. സ്തോത്രം. കർത്താവിൽ ആശ്രയിച്ച്, കർത്താവ് എന്റെ ഉള്ളിൽ എന്നെ വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഇളയ സഹോദരൻ എല്ലാം കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. പഴയകാലത്ത് അങ്ങനെയല്ലായിരുന്നു, മൂത്തവനാണ് എല്ലാം കിട്ടുന്നത്. സ്തോത്രം. മൂത്തവനാ പിതാവിന്റെ അധികാരം ലഭിക്കുന്നത്. അപ്പോൾ പിതാവിന്റെ ഷെയർ കൂടെ ആർക്ക് കിട്ടും? മൂത്ത മകന് കിട്ടും. ഞാനിത് പറയാൻ കാരണം, കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്, ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ പിതാവിന്റെ സകലതും ആർക്കുള്ളതാ? പിതാവിന്റെ സകലതും കർത്താവ് യേശു ക്രിസ്തുവിന് അവകാശമായി കൊടുത്തിരിക്കുന്നതാ. ഇവിടെ വിശുദ്ധ വചനം പറയുന്നു, വീണ്ടും ജനിക്കുന്നവരെ യേശു ക്രിസ്തുവിൽ എണ്ണിയിട്ട് യേശു ക്രിസ്തുവിന് എന്തെല്ലാം അവകാശം പിതാവിലുണ്ടോ ആ അവകാശം അതുപോലെ വീണ്ടും ജനിക്കുന്നവനും, One who is born again shall inherit the kingdom of God along with Christ Jesus, who is the only begotten Son of God. ഇത് ചിലരുടെ കാര്യമാണോ? Is it so simple? ഇത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? സ്തോത്രം. നമ്മുടെ ബുദ്ധിക്ക് അകത്ത് നമ്മൾക്ക് ആലോചിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണോ? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ നിയന്താവായ പിതാവായ ദൈവത്തിന്റെ സർവാധികാരത്തിൽ പൂർണമായ പങ്കാളിത്തം, ഹോൾ ഷെയർ. സ്തോത്രം, ഹല്ലേലൂയ. ചിലരുടെ കാര്യമാണോ? ഇവിടെ ഞാൻ എന്റെ അപ്പന്റെ അമ്മയുടെയും മകനാ മകളോ എന്ന് പറഞ്ഞിട്ട് എന്റെ അപ്പന്റെ അമ്മയുടെയും ഷെയറിൽ ഒരു അംശം വല്ലതും കിട്ടിയെങ്കിലായി. പക്ഷേ അത് ഒന്ന് വീണ്ടും ജനിക്കുന്നത് കൊണ്ട് എന്റെ അപ്പന്റെ അമ്മയുടെയും നശിച്ചു പോകുന്ന സ്വത്താണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു അസുഖം വന്നാൽ മതി, മുഴുവൻ തീർന്നു പോകുന്നതാണ് എന്റെ അപ്പനും അമ്മയുടെയും സ്വത്തം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു അംശം തരാമെന്നാണ് ഈ ലോകത്തിൽ അപ്പനമ്മയും പറയുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ഒരിക്കലും നശിക്കാത്ത, ഇംപെരിഷബിൾ, ഒരിക്കലും നശിക്കാത്ത ദൈവരാജ്യത്തിൽ പൂർണ്ണ അവകാശം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ വീണ്ടും ജനിക്കണ്ടേ സഹോദര സഹോദരി? പ്രിയ മാതാവ്, പ്രിയ പിതാവ്, വീണ്ടും ജനിക്കണ്ടേ? പ്രിയ അപ്പ, പ്രിയ അമ്മ, വീണ്ടും ജനിക്കണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ഈ വീണ്ടും ജനിച്ചവരുടെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം നാം നടക്കുന്നത് ഒരു പക്ഷേ കീറിപ്പറഞ്ഞ വസ്ത്രം കൊടുത്തായിരിക്കും നടക്കുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടിയായിരിക്കും കയ്യിൽ കിട്ടുന്നത്. പക്ഷേ വീണ്ടും ജനിച്ചവരെ കണ്ടാൽ അറിയാം, അവൻ നടക്കുന്നത് ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ചുകൊണ്ടായിരിക്കും. കാരണം അവനറിയാം അവൻ നിത്യ രാജ്യത്തിന്റെ അവകാശിയാണ്. ഈ ലോകത്തിലെ സകലതും നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടമാകാത്ത, ഹല്ലേലൂയ, ഒരു വലിയ അവകാശത്തിന്റെ പങ്കുകാരനാണ് ഞാൻ എന്നുള്ള ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കരയുവാൻ കഴിയില്ല, നമുക്ക് വിശന്ന് വലയുവാൻ കഴിയുകയില്ല. സന്തോഷത്തോടെ ലഭിക്കുന്നത് സ്തോത്രം ചെയ്ത് ഈ ലോകത്തിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. ബെനഫിറ്റ്സ്, വാട്ട് ആർ ദ ബെനഫിറ്റ്സ്? ഇനി മുന്നോട്ട് പോവാം. അടുത്തത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3 അതിന്റെ വേഴ്സ് 2 സെക്കൻഡ് വേഴ്സ് വായിച്ചാട്ടെ.
Beloved, now we are children of God, and it has not yet been revealed what we shall be. But we know that when He is revealed, we shall be like Him, for we shall see Him as He is.
സഹോദര സഹോദരി, നിങ്ങൾ വീണ്ടും ജനിക്കുമെങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറാകുമെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങളുടെ പാപ ജീവിതത്തെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൽ ഉള്ള ഒരു ജീവിതം തയ്യാറെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, സ്തോത്രം, നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു കാര്യം അറിയാമോ? ഇവിടെ അതാ പറയുന്നത്, ഡിയർലി ബിലവേർഡ്, വി ആർ നൗ ദ സൺസ് ഓഫ് ഗോഡ്. ജനിച്ചവരോട്, വീണ്ടും ജനിച്ചവരോട് അപ്പോസ്തലൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രിയ മക്കളെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്. ബിക്കോസ് യു ഹാവ് ബീൻ ബോൺ അഗെയിൻ. നാം എന്താകും? വാട്ട് ഷാൽ വി ബിക്കം? പുതുതായി ജനിച്ച ഒരു വ്യക്തി എന്താകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വലിയ ബെനിഫിറ്റ് ആണ്. വി ഷാൽ ബി ലൈക്ക് ക്രൈസ്റ്റ് ജീസസ്. സ്തോത്രം, ഹല്ലേലൂയ. ക്രൈസ്തവനും അക്രൈസ്തവനും ലോകമെമ്പാടും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ദേർ ഇസ് ഓൺലി വൺ പേഴ്സൺ, ക്രൈസ്റ്റ് ജീസസ്. നിരീശ്വരവാദിയും ഈശ്വരവാദിയും ക്രിസ്ത്യാനിയും അക്രൈസ്തവനും ഈ ലോകം മുഴുവൻ, ലോക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അതൊരൊറ്റ വ്യക്തിയാണ്, കർത്താവായ യേശു ക്രിസ്തു. ആ വ്യക്തി എപ്രകാരമാണോ ഇപ്പോൾ ആയിരിക്കുന്നത്, അതുപോലെ ഒന്നാകുവാൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ലോക മനുഷ്യ, എത്രമാത്രം നീ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആകണമെന്ന്, മമ്മൂട്ടിയെ പോലെ, മോഹൻലാലിനെ പോലെ ഒന്നായാ കൊള്ളാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഐശ്വര്യ റായെ പോലെ ഒന്ന് ആയ കൊള്ളാമെന്ന് സഹോദരിമാരത്തെ ആഗ്രഹിക്കുന്നില്ലേ? ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന സൗന്ദര്യമുള്ള പേരുള്ള ഒരു വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, ചില വലിയ പ്രസംഗകർ, വലിയ ഫിലോസഫർ ടോൾസ്റ്റോയിയെ പോലെ ഒരാൾ ആകുവാൻ എനിക്കൊന്ന് ആഗ്രഹിച്ചാൽ എത്ര നല്ലതാ. സ്തോത്രം ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ ഉത്തമമല്ലേ സഹോദര സഹോദരി ഈ ലോകം മുഴുവൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ ആകുവാൻ, യേശുവിനെ പോലെ ആകുവാൻ. യേശുവിനെ പോലെ നിനക്കാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വീണ്ടും ജനിക്കുക, ബി ബോൺ അഗെയിൻ. അപ്പോൾ ഓർത്തു നോക്കിയേ, ആ സഹോദരൻ ആ സഹോദരി ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ, എനിക്ക് എന്ത് കിട്ടും? സ്തോത്രം, നമുക്ക് അവർക്ക് കൊടുക്കുവാൻ എന്തെല്ലാം പ്രോമിസ് ഉണ്ടെന്ന് നോക്കിയ വിശുദ്ധ വചനത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം സ്തോത്രം, ഇന്നലെ ഈ ഒരു ചോദ്യം നിങ്ങളോട് ഒരാൾ ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്യം പറഞ്ഞ് ആ വ്യക്തിയെ ഒഴിവാക്കുവാൻ ശ്രമിക്കാമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നിങ്ങളോടൊരു സഹോദരനോ സഹോദരിയോ, ഞാൻ രക്ഷിക്കപ്പെട്ടാൽ, ഞാൻ വീണ്ടും ജനിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യം ചോദിച്ചാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിക്ക് കൊടുക്കുവാനായിട്ട് ചില പ്രോമിസുകളുണ്ട്. സ്തോത്രം, അതിനായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ അടുത്ത ഒരു ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ട് ചോദ്യമായി. ഒന്ന്, ഞാൻ എന്തിനു വീണ്ടും ജനിക്കണം? വൈ ഷുഡ് ഐ ബി ബോൺ അഗെയിൻ? അത് പറഞ്ഞ് മനസ്സിലാക്കി, കാര്യം ഗ്രഹിച്ചു. അടുത്ത ചോദ്യം വരുന്നു, വാട്ട് ഷാൽ ഐ റിസീവ്, വാട്ട് ഷാൽ ഐ ഗെയിൻ, വാട്ട് ഷാൽ ഐ ബെനഫിറ്റ്? അതിനും നമ്മൾ ചോദ്യം ഉത്തരം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചോദ്യമായിരിക്കും ഉള്ളത്? ഇനി ആ വ്യക്തി അങ്ങ് വീണ്ടും ജനിച്ചാൽ മതി അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണോ സംഭവിക്കുന്നത്? എന്റെ ജീവിതത്തിലെ അനുഭവം നോക്കിയപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വീണ്ടും ചോദ്യമുണ്ട്. സ്തോത്രം. അടുത്ത ചോദ്യം ശരം പോലെ വരും. പ്രിയ സഹോദര, നിങ്ങൾ വലിയ സ്തോത്രം. ഞാൻ ഇപ്പോൾ ഒരു സംഭവം ഓർക്കുന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എന്നോട് ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു ഒന്ന് സംസാരിക്കണമെന്ന്. ബേസിക്കലി ആ വ്യക്തിക്ക് സുവിശേഷം കേൾക്കണം എന്ന ആഗ്രഹത്തോടുകൂടി എന്നെ വിളിച്ചു. ഇവിടുന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരെയാണ്. ഞാൻ ഒരു ദിവസം വൈകുന്നേരം കാറെടുത്തിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി. ആ വ്യക്തിയെ കണ്ടുമുട്ടി. സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ നോമിനൽ ക്രിസ്ത്യനാണ്. ഒരു ക്രിസ്തീയ മാതാവിനും ക്രിസ്തീയ പിതാവിനും ജനിച്ച ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറച്ചു നേരം കേട്ടിട്ട് പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം, നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് നമുക്കിത് കേൾക്കാം, സ്വസ്ഥമായിട്ടുള്ള നല്ല സ്ഥലത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ച് സന്തോഷമായി. അദ്ദേഹം എന്നെ കാറിൽ കയറ്റി എൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തു. ഞങ്ങളൊരു സ്ഥലത്ത് പോയി, ഒരു കടൽ തീരത്ത് പോയി. അവിടെ ഫിഷിംഗ് ഹാർബറാണ്. അവിടെ മീൻ കൊണ്ടുവരുന്നതൊക്കെ കണ്ടു. നല്ലൊരു വലിയ മീൻ ഗ്രില്ലിന് ഓർഡർ കൊടുത്തു. ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ സംസാരിക്കും, ഞാൻ കേട്ടുകൊള്ളാം. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുറേ സമയം അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. എല്ലാം കേട്ടു, തലകുലുക്കി എല്ലാം കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമാണ് സന്തോഷിച്ചു. എൻ്റെ ദൈവമേ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ആത്മാവിനെ നേടിയല്ലോ. പക്ഷേ വാട്ട് ഹാപ്പൻ, എന്നോട് പറഞ്ഞു, നമുക്ക് നടന്നിട്ട് വരാം. സ്വല്പം മുമ്പോട്ട് എന്നെ കൊണ്ടുപോയി, ഒരു ബാനർ, ഒരു ബോർഡ് കാണിച്ചു, ഒരു ഹോർഡിംഗ് എന്നെ കാണിച്ചു. ഒരു കടയുടെ മുകളിൽ, ഒരു റൂമിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത് വായിക്കാൻ. ഞാൻ വായിച്ചപ്പോൾ അന്തം വിട്ടുപോയി. നമ്മുടെ ഈ ലോകമായ ലോകം മുഴുവൻ ബ്രാഞ്ചസ് ഉള്ള ഒരു ക്രിസ്തീയം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു പേരാണ് അവിടെ കാണുന്നത്. സ്തോത്രം. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. അതൊരു ബിസിനസ് ഓഫീസാണ്, ഒരു ഫാക്ടറിയുടെ, ഒരു ബിസിനസ് സംരംഭത്തിന്റെ ഓഫീസാണ്. ആ ഓഫീസിന് പേരിട്ടിരിക്കുന്നത് ഈ ആത്മീയ കൂട്ടായ്മയുടെ പേരാണ്. വളരെ ഫേമസ് ആയ ഒരു പേരാണ്. എന്നോട് ചോദിച്ചു, ഇത് വായിച്ചോ? ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞു വായിച്ചു. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരെന്നറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അദ്ദേഹം ആ പേര് പറഞ്ഞു. എന്റെ ഹൃദയം തകർന്നുപോയി. ആ വ്യക്തിയാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ. ലോകമായ ലോകം മുഴുവൻ വിമാനത്തിൽ പറന്ന് നടന്ന് ലോകരെല്ലാം സൗഖ്യമാക്കുന്ന ഒരു വ്യക്തി. സ്തോത്രം, ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ എല്ലാ 6 മാസം വരും ചെക്ക് സൈൻ ചെയ്യുവാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ നടക്കുന്നതായ ബിസിനസ് എന്താണെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനിയും പറഞ്ഞാട്ടെ, ഞാൻ ഈ പറഞ്ഞത് കേട്ട് അനുസരിക്കണം. ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. വളരെ വിഷമത്തോടെ ഞാൻ അവിടുന്ന് മടങ്ങിപ്പോകുന്നു, ആ വ്യക്തിക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു, ഇന്നും വീണ്ടും ജനിച്ചിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഓർത്തു നോക്കുക, നാം ഏത് സാഹചര്യത്തിലാണ് സ്തോത്രം മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ ചെല്ലുന്നത്, അപ്പോൾ എന്തെല്ലാം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ദിസ് വാസ് വാട്ട് യു സേ എ സർപ്രൈസ് ടു മീ. എനിക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു കാര്യമേ, കാരണം അത്ര വലിയ ഒരു സംഘടനയാണ് സ്തോത്രം. ഒരുപക്ഷെ ഞാനിത് തുറന്നു പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവൻ, എന്നോട് പറഞ്ഞു ഈ പേരൊന്നും പുറത്തു പറയരുതേ, ആരോടും പറയരുതേ, എന്റെ ജീവൻ അപകടത്തിലാകുമെന്ന്. ഓർത്തു നോക്കുക, ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നാം ഇത്രയും പറഞ്ഞ കാര്യം ഒരു വ്യക്തിയുമായി പങ്കുവയ്ക്കുവാൻ ചെല്ലുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ചോദ്യം പ്രതീക്ഷിക്കാം, ഹൗ ഷാൽ ഐ നോ ദാറ്റ് എ പേഴ്സൺ ഈസ് ബോൺ അഗെയിൻ. വളരെ വെരി ടഫ് ക്വസ്റ്റ്യൻ. ഇതുവരെ കേട്ട ചോദ്യങ്ങൾ, ഇറ്റ് ഇസ് സിമ്പിൾ, നമുക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് അങ്ങോട്ട് പറയാം. അടുത്ത ചോദ്യം, ഇറ്റ് വിൽ ഹിറ്റ് യു ലൈക്ക് എ നാരോ. മുഖത്ത് നോക്കി ചോദിക്കും, സഹോദര താങ്കൾ വീണ്ടും ജനിച്ചവനാണെന്ന് എനിക്കെങ്ങനെ ഉറപ്പിക്കാം? പതറാൻ പാടില്ല, നമ്മളിവിടെ പതറരുത്. ഞാൻ അവിടെ പതറിപ്പോയത് ആ സാഹചര്യം അതാണ്, കാരണം ഒരു പക്ഷേ ആ വ്യക്തിയെ വിളിച്ചത് തന്നെ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പ്രീ പ്ലാൻഡ് ആയിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വലിയ ആശയോടുകൂടി അദ്ദേഹവുമായി സുവിശേഷം പങ്കുവച്ചതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വിതച്ചിരിക്കുന്നതായ സുവിശേഷം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു പ്രഭാതത്തിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ തന്റെ വിശ്വാസം പ്രഖ്യാപിച്ച് സ്നാനപ്പെട്ട് ലോകത്തോട് അത് വിളിച്ചു പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ശക്തമായി ഉറപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കുക. അതുപോലുള്ള ധാരാളം, അതുപോലുള്ള അനേക ആയിരം വ്യക്തികൾ സ്തോത്രം സാഹചര്യങ്ങളുടെ തള്ളലിൽപ്പെട്ട് വീണ്ടും ജനിക്കുക എന്നുള്ള പ്രക്രിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അനേക നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ആ നേതാക്കന്മാരെ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അവർ മാനസാന്തരപ്പെടണം. ലോകമാകെ നടന്ന് ഹല്ലേലൂയ രോഗശാന്തിക്കാരനായ യേശുവിനെ പ്രസംഗിച്ച് അനേകരെ വഴിതെറ്റിച്ച് അനേകരുടെ പണം പിടുങ്ങിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ഹല്ലേലൂയ ബിസിനസ് നടത്തുന്ന സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവർ വീണ്ടും ജനിക്കണം. ദേ ഓൾസോ മസ്റ്റ് ബി ബോൺ അഗെയിൻ. ഈ ലോകത്തിലെ അവിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്ന, അക്രൈസ്തവർ എന്ന് വിളിക്കപ്പെടുന്നവർ വീണ്ടും ജനിക്കുന്നതിന് മുന്നമേ ഇതുപോലെയുള്ള നേതാക്കന്മാർ വീണ്ടും ജനിക്കണം. അതിനായിട്ട് ദൈവമക്കൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാൾ അതിന് വേണ്ടിയിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. അന്ന് ഞാൻ നേരിട്ട് കണ്ടു, എന്നെ കണ്ണുകൊണ്ട് കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ഒരാളല്ല, അനേകരുണ്ട് കേട്ടോ, അനേകരുണ്ട്. ഇതുപോലെ ചെയ്യുന്ന അനേക നേതാക്കന്മാരുണ്ട്. ദേ മസ്റ്റ് ബി ബോൺ അഗെയിൻ. സ്തോത്രം, നമുക്ക് കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാരണം അവർ കാരണം വീണ്ടും ജനിക്കേണ്ട അനേകർ ഇതിൽ നിന്ന് വഴുതി മാറുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു ഭാരം നിങ്ങൾ ഹൃദയത്തിൽ എടുക്കണം. അപ്പോൾ ഹൗ ക്യാൻ ഐ നോ ദാറ്റ് എ പേഴ്സൺ ഈസ് ബോൺ അഗെയിൻ? എങ്ങനെ വിശ്വസിക്കാം, എങ്ങനെ തീരുമാനിക്കാം ഒരാള് വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു? ജസ്റ്റ് ബൈ ഒബ്സർവിംഗ് ദാറ്റ് പേഴ്സൺ. ഇനി വചനം എന്ത് പഠിപ്പിക്കുന്നു? നമുക്ക് പോകാം സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. വേഴ്സ് 17. Hallelujah. Therefore, if anyone is in Christ, he is a new creation. The old has passed away. Behold, the new has come. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒന്നാണ് അവൻ ഒരു പുതിയ സൃഷ്ടിയായി എന്നുള്ളത്. ആ വീണ്ടും ജനിക്കുക എന്നതിന്റെ അർത്ഥം തന്നെ പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 2009 December 1 കണ്ട ആ അൻസനെ അല്ല, 2010 January 1 ലോകം കണ്ടത് ഒരു പുതിയ സൃഷ്ടിയാണ്. പൂർണമായിട്ട് ചേഞ്ച് ആയ, അതുപോലെ ഒരു പുതുക്കം നമ്മളുടെ നടപ്പിൽ, നമ്മളുടെ ചിന്തയിൽ, നമ്മളുടെ സംസാരത്തിൽ, നമ്മളുടെ നോട്ടത്തിൽ, നമ്മളുടെ വേഷവിധാനത്തിൽ, നമ്മളുടെ ഇടപാടിൽ, സ്തോത്രം, നമ്മളുടെ ഇരിപ്പിൽ, എല്ലാം ഒരു പുതുക്കം. പുതുതായി ജനിച്ച ഒരു ഒരു വ്യക്തിയെ, ഒരു സഹോദരനെ, ഒരു സഹോദരിയെ, പുതുതായി ജനിച്ച ഒരു മാതാവിനെ, പുതുതായി ജനിച്ച ഒരു പിതാവിനെ അറിയുവാൻ ഏറ്റവും നല്ല മാർഗമാണ് ആ വ്യക്തി പുതുക്കം പ്രാപിച്ചിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു പൂർണമായ മാറ്റം, സ്വഭാവത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ മാറ്റം, ആത്മീയതയിൽ മാറ്റം, പുതിയ സൃഷ്ടി, കംപ്ലീറ്റ്ലി റിന്യൂഡ് ആൻഡ് ഓൾ ഹാസ് പാസ്ഡ് അവേ. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ റോമൻസിലേക്ക് വരും. എങ്ങനെയാണ് ഈ പുതുക്കം നടക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു പുതിയ സൃഷ്ടിയായിരിക്കുക. ചോദിച്ചിരിക്കുന്ന ആരാണ്? നാം ആരുമായിട്ടാണോ സുവിശേഷം പങ്കുവച്ചത്, ആ സഹോദരൻ, ആ സഹോദരിയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും ഒരുവൻ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്? നമ്പർ വൺ ഉത്തരം, ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായിരിക്കും. ആര് പറയുന്നു? വിശുദ്ധ വചനം പറയുന്നു. അടുത്ത ഭാഗത്തെ കടക്കാം. ഗലേഷ്യൻസ്, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. ഇത് ഇവിടെ പറയുന്നത് നമ്മുടെ ആ പുതുക്കപ്പെടൽ അല്ലെങ്കിൽ നമ്മുടെ ആ പുതിയ ക്രിയേഷൻ എന്താണെന്നുള്ളതാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ.
ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഐ നോ ലോങ്ങർ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ദ ലൈഫ് ഐ ലിവ് ഇൻ ദ ബോഡി ഐ ലിവ് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗോഡ് ഹു ലവ്ഡ് മീ ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ മീ.
ആമേൻ. അപ്പോൾ ഇന്നലെ ഞാൻ ജീവിച്ചത് എന്റെ അപ്പന്റെ മകനായിട്ട്, എന്റെ കുടുംബത്തിലെ, എനിക്ക് വലിയ പേരുള്ള എന്റെ കുടുംബത്തിലെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ട്, ഞാൻ അംഗമായിരിക്കുന്ന ഒരു സഭയിലെ ബഹുമാന്യനായ ഒരു വ്യക്തിയായിട്ട്, ഞാൻ അംഗമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവായിട്ട്, എന്റെ കമ്പനിയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ, സമൂഹത്തിൽ മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട്, അതല്ല എങ്കിൽ ഒരു തെമ്മാടിയായിട്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ഗുണ്ടയായിട്ട്, ഇതൊന്നുമല്ല. എല്ലാം എടുത്തോളൂ, നിങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ, ഈ ലോക മനുഷ്യന്റെ എല്ലാ സ്വഭാവം എടുത്തോളൂ. ഇന്നലെ വരെ ഞാൻ ജീവിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവിക്കുന്നത് യേശുക്രിസ്തുവിനെ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജനിച്ച വ്യക്തിയിൽ നമുക്ക് കാണാവുന്ന, വ്യക്തമായി കാണാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഞാനൊന്ന് വായിക്കാമത്. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ കുരിശിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എന്റെ ആ നിമിഷം വരെയുള്ള വ്യക്തിത്വത്തെ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ കാൽവരിയിലെ അവന്റെ കുരിശിലേക്ക് അങ്ങ് തറയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ്, ഐ. ഇന്നലെ വരെ ആരായിരുന്നു? ഞാൻ, അഹം. സംസ്കൃതത്തിൽ തന്നെ അഹം എന്ന് പറയും, ഞാൻ. ഈ ഞാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഈ ഐ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണെന്ന്, അല്ല. അതിനെ മലയാളത്തിൽ തന്നെ പറയണം, ഞാൻ എന്ന് പറയണം. എന്ന് വെച്ചാൽ കറക്കി കുത്തി എഴുതി മേളിലോട്ട് ഒരു വര നോക്കി, കറക്കി കുത്തി, കറക്കി വരച്ച് മേളിലോട്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ഭാഷകളിലും, തമിഴ്, തെലുങ്ക്, കന്നഡ, എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ എന്ന് എഴുതിയാൽ ചില്ലറക്കാരനല്ല ഞാൻ. ഐ എം നോട്ട് എ സിമ്പിൾ പേഴ്സൺ. ഇന്നലെ വരെ, ഈ നിമിഷം വരെ ഞാനായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാണ്? ഇപ്പോൾ ഞാൻ അല്ല ജീവിക്കുന്നത്, എന്നിൽ യേശു ക്രിസ്തു ജീവിക്കുന്നു. സ്തോത്രം. അപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ലോകം മുഴുവൻ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ ഇപ്പോൾ എന്നിൽ ജീവിക്കുന്നത് ആരാണ്? ഈ ലോകം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം കർത്താവ് യേശു ക്രിസ്തു. നോക്കിക്കേ, ഇന്നലെ എന്നെ വെറുത്തവര് ഇന്നെ വെറുക്കുമോ? ഇന്നലെ എന്നെ, സ്തോത്രം, നോക്കി പുച്ഛിച്ചവർ ഇന്നെ പുച്ഛിക്കുമോ? കാരണം എന്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു. ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന, ലോകക്കാർ മുഴുവൻ സ്നേഹിക്കുന്ന, ആദരവോടെ കാണുന്ന യേശു ക്രിസ്തു എന്റെ ഉള്ളിൽ ജീവിക്കുന്നു. ഇതാണ് സഹോദര, സഹോദരി, നീ വീണ്ടും ജനിക്കുമ്പോൾ സംഭവിക്കുന്നത്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ ഇങ്ങനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. നിനക്ക് അവനെ കണ്ടാൽ സ്നേഹിക്കുവാൻ തോന്നും.
ബഹുമാനിക്കാൻ തോന്നും. അപ്പോൾ തന്നെ ഞാൻ പ്രിയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ ഉൾപ്പെടെ ചോദിക്കട്ടെ, നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ കാണുമ്പോൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? നമ്മൾ സ്വയ ശോധന ചെയ്യണം. അങ്ങനെ അല്ല ചിന്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയാൽ അതിന്റെ അർത്ഥം നമ്മുടെ വീണ്ടും ജനനത്തിന് എന്തോ ചെറിയ പിശകുണ്ടെന്നാണ്. പൊത്തുവരുത്തപ്പെടണം, മടങ്ങി വരണം ക്രിസ്തുവിലേക്ക്, യേശുവിലേക്ക്, അവന്റെ കാൽവരി കുരിശിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കണം. നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ആ കുരിശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മെ ഒരിക്കലൂടെ ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉള്ളതോട് ക്രൂസിഫൈ ചെയ്യണം. യേശു ക്രിസ്തുവിനെ കുരിശിൽ നമ്മെ തന്നെ ഒന്ന് തറയ്ക്കണം. അങ്ങനെ നാം വീണ്ടും ഒരു പുതു സൃഷ്ടിയാകണം. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ജനനം, വീണ്ടും ജനനം, വീണ്ടും ജനനം, വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. അപ്പോൾ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ചോദ്യം എന്താണ്? ഹൗ കൻ യു സേ ദാറ്റ് എ പേഴ്സൺ ഈസ് ബോൺ അഗൈൻ? അടുത്ത വാക്യം ഞാൻ എടുത്തിരിക്കുന്നത് യോഹന്നാന്റെ 1-ാം അധ്യായം, 1 John 3. No one born of God makes a practice of sinning. എന്നാണ് ഞാൻ എടുത്തിരിക്കുന്ന വേർഷനിലുള്ളത്. അവരവരുടെ വേർഷനിൽ പലതായിരിക്കാം. For God's seed abides in him and he cannot keep on sinning because he has been born of God. നോക്കിയേ, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം? ഇന്നലെ വരെ അവൻ പാപത്തിൽ മുഴുകി ജീവിച്ചുവെങ്കിൽ ഇന്ന് അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹി കനോട്ട് സിൻ, ഹി ക്യാൻ സിൻ നോ മോർ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഹി കനോട്ട് പ്രാക്ടീസ് സിന്നിങ് എന്നാണ്. നമ്മള് നമ്മുടെ ദേവദാസന്മാർ നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്, ആ വ്യക്തിക്ക് പാപത്തിൽ തുടരുവാൻ കഴിയില്ല എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അബദ്ധത്തിന് തന്റെ ജഡശരീരത്തിന്റെ ആകർഷണ വലയത്തിൽ പെട്ടെന്ന് വീണുപോയാലും വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് മാനസാന്തരത്തിലേക്ക് വരുന്ന ഒരവസ്ഥ. ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ വിത്ത്? ദൈവത്തിന്റെ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനം വീണ്ടും ജനനെ പ്രാപിച്ച ഒരു വ്യക്തിയിൽ വസിക്കുന്നതിനാൽ ആ വ്യക്തിക്ക് തന്റെ പാപ ജീവിതത്തിൽ തുടരുവാൻ കഴിയുന്നതല്ല. വീണ്ടും ജനിച്ച വ്യക്തി പാപം ചെയ്യില്ല, അഥവാ പാപം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ ആ സാഹചര്യത്തിൽ നിന്നും നിമിഷ നേരം കൊണ്ട് ആ വ്യക്തി പുറത്തു പോകും, വിട്ടുമാറും. കാരണം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് തനിക്ക് പാപബോധം കൊടുക്കും. തന്റെ ഉള്ളിൽ വസിക്കുന്ന, സ്ഥിരവാസമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വിത്ത്, ദൈവത്തിന്റെ വചനം ആ വ്യക്തിയോട് പറയും, മോനെ പാപം ചെയ്യരുത്. ഇതാണ് വീണ്ടുംജനനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വളരെ സ്പഷ്ടമായ ഒരു കാര്യം. ആ വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ പിശാചിന് കഴിയുകയില്ല. 1 John 3:9. No one born of God makes a practice of sinning, for God's seed abides in him and he cannot keep on sinning because he has been born of God. അടുത്തത് ഒരു വാക്ക് ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. ഈ ചോദ്യം ഓർത്തുകൊള്ളുക, എങ്ങനെ എനിക്ക് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ കഴിയും? ചോദ്യം ആരാണ്? വീണ്ടും ജനിക്കാത്ത ഒരു നോമിനൽ ക്രിസ്ത്യൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യങ്ങൾ അക്രൈസ്തരിൽ നിന്ന് വരികയില്ല. ക്രിസ്ത്യാനിയായി ജനിച്ച് ഒരു സമുദായ സഭയുടെ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ നാം പ്രതീക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അടുത്ത ഒരു കാര്യം പറയുകയാണ്. 1 John 3:7. Beloved, let us love one another, for love is from God, and whoever loves has been born of God and knows God. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. നേരത്തെ അത് പറഞ്ഞു, യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം ഒരു വ്യക്തിയിൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. ആ വ്യക്തി ലോകരെ സ്നേഹിക്കും, തന്റെ സഹോദരങ്ങളെ സ്നേഹിക്കും, തന്റെ കൂട്ടുകാരെ സ്നേഹിക്കും, അവർ തിരികെയും ഈ വ്യക്തിയെ സ്നേഹിച്ചിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൈർഘ്യമുള്ളതാണ്, അതുകൊണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, എന്ന് വെച്ചാൽ ഈ അടുത്തതിന്റെ അടുത്ത ക്ലാസ്സിൽ, ഈ വരുന്ന ആഴ്ചയിൽ പ്രിയ കർത്തദാസനായിരിക്കും ക്ലാസ് നയിക്കുന്നത്. അതിനുശേഷമുള്ള ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം ചിന്തിക്കാം. ഇതെല്ലാം കേട്ടു, ആദ്യം ചോദിച്ചു വൈ ഷുഡ് ഐ ബി ബോൺ അഗൈൻ, അടുത്ത ചോദ്യം വന്നു വാട്ട് ഷാൽ ഐ ബെനിഫിറ്റ് ഇഫ് ഐ ആം ബോൺ അഗൈൻ, അടുത്ത ഒരു മറുചോദ്യം വന്നു ഹൗ ഷാൽ ഐ നോ ദാറ്റ് യു ആർ ബോൺ അഗൈൻ. How shall I know that a person is born again? ഇത്രയും നമ്മൾ ആ വ്യക്തിയോട് പറഞ്ഞു കഴിയുമ്പോൾ, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ, ആ വ്യക്തിയെ കർത്താവ് അപ്പോൾ രക്ഷപ്പെടുവാനായി കണ്ടിരിക്കുന്ന വ്യക്തിയെങ്കിൽ അടുത്ത ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും, How shall I be born again? അപ്പോൾ ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കുവാൻ വിശദ വചനത്തിലേക്ക് വരാം. സ്തോത്രം. തുടക്കം മർക്കോസിന്റെ സുവിശേഷം 1:15. ജീസസ് began his ministry preaching, the time is fulfilled and the kingdom of God is at hand. Repent and believe in the gospel. Step number 1. നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുവീൻ. ഇതാണ് കർത്താവ് യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭമായിട്ട് പഠിപ്പിച്ച് തുടങ്ങിയത്, പ്രസംഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഒന്നാമതായിട്ട്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വീണ്ടും ജനിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. നിന്റെ പാപ ജീവിതത്തിൽ നിന്നും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. സ്റ്റെപ്പ് നമ്പർ 1. അടുത്തതായിട്ട് ഇതോടനുബന്ധമായി നിക്കോദമസിനോട് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 3:5, ട്രൂലി ട്രൂലി വെരിലി വെരിലി ഐ സേ അൺടു യു, അൺലെസ് വൺ ഈസ് ബോൺ ഓഫ് വാട്ടർ ആൻഡ് സ്പിരിറ്റ് ഹി കനോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ പ്രിയ സഹോദര, പ്രിയ സഹോദരി, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. ഇവിടെ വെള്ളത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ കഴുക പ്രാപിച്ച് പാപമോചനം പ്രാപിച്ച് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനോട് ചേരുന്നതാണ്, പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെടുന്നതാണ്, ദൈവ വചനം ഉള്ളിൽ ചെന്ന് അത് ക്രിയ ചെയ്ത് ജനിക്കപ്പെടുന്നതിനെയാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ഐ സെഡ് ഇറ്റ് ഇസ് എ പ്രോസസ്. ഇറ്റ് ഇസ് എ പ്രോസസ് ഡിസൈഡഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ഗോഡ് ഓൾമൈറ്റി ദ ഫാദർ. Hallelujah. Mediated by God Almighty the Son. Hallelujah. And administered by God Almighty the Holy Spirit. Pitha Putra Parishuddhalma Satya Ega Devatal Nadathapaduna. Hallelujah. Oru holy process aanu vindum janikkuka ennallathu. Adu manushan cheyyunnathalla. Enikku oru vyaktiye vindum janipikkan kadiyilla. Devamaanu oru vyaktiye വീണ്ടും ജനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അനോഥേൻ, ഉയരത്തിൽ നിന്നും ജനിക്കുക എന്ന്. ഹല്ലേലൂയ. അപ്പോൾ സഹോദര സഹോദരി, താങ്കൾ ഇന്ന് ഈ നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ താങ്കളെ ദൈവം വീണ്ടും ജനിപ്പിക്കും. ദൈവത്തിന്റെ വചനം താങ്കളെ വീണ്ടും ജനിപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളെ വീണ്ടും ജനിപ്പിക്കും. കർത്താവ് യേശു ക്രിസ്തു താങ്കളെ വീണ്ടും ജനിപ്പിക്കും. താങ്കൾ വീണ്ടും ജനിച്ച് നാം ഇതുവരെയും കേട്ടതിനൊക്കെ താങ്കൾ അർഹനാകും. സ്തോത്രം. ഹല്ലേലൂയ. താങ്കൾക്ക് നിത്യജീവൻ ലഭിക്കും. നിത്യമായ ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കും. ഇതാണ് വീണ്ടും ജനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് സാധ്യമായതെന്ന് ഗലേഷ്യൻസ് ചാപ്റ്റർ 4 അതിൽ വേഴ്സ് 4 മുതൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബട്ട് ഞാനത് വായിക്കുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്യുക. ഗലേഷ്യൻസ് 4:4, 5, and 6. But when the fullness of the time was come, samayam vannappol, samayam thiganjappol, God sent his son, devam tande putrane logathilekku aichu, made of woman, streeyil ninnu janichavanayi, made under the law, niyamathinu adheenanayi, streeyil ninnu janichavanayi, that he might redeem them who were under the law, niyamathinu adimagalayirunnavare രക്ഷിച്ചെടുക്കുവാൻ, വീണ്ടെടുക്കുവാനായിട്ട് അവൻ നിയമത്തിന് അധീനനായി തന്നെ സ്ത്രീയിൽ നിന്ന് ജാതനായി. That we might receive the adoption of sons. ദൈവത്താൽ, ഹല്ലേലൂയാ, തന്റെ പുത്രന്മാരായി ദത്ത് എടുക്കപ്പെടുവാൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ദത്തെടുക്കുക എന്നുള്ളത് എന്താണെന്നുള്ളത്. റോമൻ ലോ, റോമൻ ഗവൺമെന്റ് എപ്രകാരമാണ് ദത്തെടുക്കൽ നിയമം എഴുതി ഉണ്ടാക്കി ദത്തെടുക്കലിനെ റെഗുലേറ്റ് ചെയ്തിരുന്നത് ഞാൻ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പിന്നീട് പറയാം. സ്തോത്രം. അപ്പോൾ ദൈവത്താൽ ദത്തെടുക്കപ്പെടുവാനായി, സ്വന്ത മകനായി ഏറ്റെടുക്കപ്പെടുവാനായി ദൈവം തന്റെ മകനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചു. And because you are sons, God hath sent the spirit of his son into your hearts, crying, Abba, Father. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പൂർണ്ണ അവകാശം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. സ്തോത്രം, നോക്കിയാ കർത്താവ് ചെയ്ത ആ പ്രോസസ് നോക്കിയേ, പിതാവായ ദൈവം ചെയ്ത പ്രോസസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ഗോഡ് ദ ഫാദർ. പിതാവായ ദൈവം പ്ലാൻ ചെയ്ത് പദ്ധതി ചെയ്ത് നടത്തുന്ന ഒരു ഹോളി പ്രോസസ് ആണ് വീണ്ടും ജനിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി കർത്താവ് എന്താ ചെയ്തത്, ദൈവം എന്താ ചെയ്തത്, തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി യേശുവെന്ന നാമം ധരിച്ച് ദാസനായി അയച്ചു. എന്തിനു വേണ്ടി അയച്ചു? ഈ എഴുതപ്പെട്ട നിയമത്തെ പൂർത്തീകരിച്ച് ആ നിയമത്തിന് അധീനരായിരുന്നവരെ തന്റെ രക്തത്താൽ വിലക്കി വാങ്ങുവാനായിട്ട്. ഹല്ലേലൂയ. തന്റെ പിതാവിൽ നിത്യമായ അവകാശം നേടിക്കൊടുക്കുവാനായിട്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് ബീങ് ബോൺ അഗൈൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കുറെ വാക്യങ്ങളോട് നാം സമയം പോലെ പിന്നീട് അത് നമുക്ക് ഷെയർ ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. വീണ്ടും ജനിക്കുന്ന ആ വിശുദ്ധ പ്രക്രിയ, ആ ഹോളി പ്രോസസ്, നമ്മൾ ഒരു സഹോദരനുമായി സഹോദരിയുമായി പങ്കുവയ്ക്കുവാൻ ഒരുങ്ങുമ്പോൾ ഏതൊക്കെ ഹർഡിൽസ് ആണ് നാം ഫേസ് ചെയ്യുവാൻ പോകുന്നത്, എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, ഏതൊക്കെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഹല്ലേലൂയ എന്നാലാവുന്ന വിധത്തിൽ കർത്താവിന്റെ കൃപയാൽ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കട്ടെ. അതുപോലെ തന്നെ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ ആയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. അനേകർ കേട്ട്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അനേകർ യേശുവിന്റെ ശിഷ്യന്മാരായി, ശിഷ്യകളായി, യേശുവിന്റെ സുവിശേഷകന്മാരായി, യേശുവിന്റെ സുവിശേഷകരായി മാറുവാൻ. ഒന്ന്, രണ്ട്, ഇത് കേട്ട് അനേകർ വീണ്ടും ജനിക്കുവാൻ. മൂന്ന്, ഇത് കേട്ട് വീണ്ടും ജനിച്ചവരെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരിൽ ഒരു മനസാന്തരം ഉണ്ടാകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം,
ഹല്ലേലൂയ. ദാസം കൂടെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി, ഇന്ത്യയിൽ നിന്ന്, മറ്റു പല സ്ഥലങ്ങളിലായി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നിന്റെ ഈ വചനം, അത്ഭുതകരമായ വചനം കേൾക്കുവാൻ്റെ കൊണ്ണം അവിടെ നേടിയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസങ്ങൾ കൂടെ ശക്തമായി സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നിങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ കൂടി വരുമ്പോഴേ അവിടുത്തെ കൃപയും സാന്നിധ്യം നിങ്ങളെ പൊതിയും എല്ലാ നന്മകളാൽ നിറയ്ക്കി മാനമുഖത്ത് ഇടിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് വിലയേറിയ നാമത്തിൽ അതിവിനീതമായി പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരും കൂടെ ഇപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.